ഒരു അറ്റാക്കിന് മുന്നോടിയായിട്ട് വരുന്നതാണ് രക്തക്കട്ട. ഞങ്ങളുടെ ശാസ്ത്രീയ ഭാഷയിൽ ത്രോംബസ് എന്ന് പറയും. ത്രോംബസ് എന്ന് പറഞ്ഞാൽ അത് ഫൈബ്രിൻ അല്ലെങ്കിൽ ശ്വേതരക്താണുക്കൾ, രക്തത്തിലെ മറ്റ് ഘടകങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂടി ഉണ്ടാകുന്ന ഒരു കട്ടയാണ് രക്തക്കട്ട. അത് വളരെ മയമാണ്, മെഴുക് രൂപത്തിലാണ് ആദ്യം. അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ആ രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് കുത്തിവെക്കുന്നത്. ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ അത് ഓർഗനൈസ്ഡ് ആകും, അത് കട്ടിയായി കഴിഞ്ഞാൽ അലിയിക്കാൻ പറ്റിയല്ല. അപ്പോൾ ആ രക്തക്കട്ട നേർപ്പിക്കുന്ന മരുന്നുകൾ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് കൊടുക്കും ഞങ്ങൾ. കാരണം ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണം ഈ രക്തക്കട്ടയാണെന്നും അതുകൊണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയ ആൾക്കും അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാനുള്ള പ്രിവെൻഷനായിട്ടുമൊക്കെ ഞങ്ങൾ ആസ്പിരിൻ ഗുളികകൾ, ക്ലോപ്പിഡോഗ്രൽ ഗുളികകൾ, ഇതൊക്കെ രക്തം നേർപ്പിക്കുന്ന ഗുളികകളാണ്. ഈ ഗുളികകൾ ഒരു പ്രത്യേക അളവിൽ നാം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം വരെ നമുക്ക് ഈ രക്തക്കട്ട ഉണ്ടാകുന്നതിനെ തടയാൻ പറ്റും. അതാണ് ഹൃദ്രോഗ ചികിത്സയുടെ ഒരു വലിയൊരു ഘടകം. പിന്നീട് പ്രമേഹമുണ്ടെങ്കിൽ അതിനെ നാം നിയന്ത്രണ വിധേയമാക്കുക, പ്രഷറിനെ നിയന്ത്രണ വിധേയമാക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, പുകവലിച്ചിരുന്ന ആളെ നിർത്തുക, അമിതവണ്ണമുള്ളയാൾ വ്യായാമം ചെയ്തത് കുറയ്ക്കുക, മനോസംഘർഷമുള്ളയാൾ ഏറ്റവും സർവോപരി മനോസംഘർഷത്തെ മാസ്റ്റർ ചെയ്യുക, സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഞങ്ങൾക്ക് സ്ട്രെസ് മാനേജ്മെൻ്റ് ഒരു വലിയൊരു ഒരു ടീം തന്നെയുണ്ട് ഞങ്ങൾക്ക്, അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വക കാര്യങ്ങളിലൂടെ ഈ ആപത് ഘടകങ്ങളെ പിടിയിലൊതുക്കി പിന്നെ തുടർന്ന് വരാതിരിക്കാനുള്ള മറ്റ് മരുന്നുകളും കൃത്യമായ വൈദ്യ ശുശ്രൂഷയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ശതമാനം വരെ രോഗികൾ കുഴപ്പമില്ലാതെ പോകും. പലർക്കും പറ്റുന്ന അബദ്ധധാരണ എന്താണെന്ന് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ചെയ്താൽ ഞാൻ മിടുക്കനായി, ഞാൻ പഴയപടിയായി, എനിക്കിന്ന് പഴയതുപോലെ പുകവലിച്ച് തുടങ്ങാം, മദ്യപിച്ച് തുടങ്ങാം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം. ഏതാണ്ട് 5-6 മാസങ്ങൾക്ക് ശേഷം ബൈപ്പാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണാറുണ്ട്. കഷ്ടകാലം ഒരു ബൈപ്പാസ്, ഒരു 2 ലക്ഷം രൂപ കൊടുത്തൊരു ഒരു ബൈപ്പാസ് എന്ന് പറഞ്ഞ മേജർ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശം യാതൊരു വിധത്തിലും വകവയ്ക്കാതെ വീണ്ടും മദ്യപിച്ചും പുകവലിച്ചും പ്രമേഹം കൺട്രോൾ ചെയ്യാതെയും വികലമായ ഭക്ഷണം കഴിച്ചിട്ടും 6 മാസങ്ങൾക്കകം വീണ്ടും നെഞ്ചുവേദനയായിട്ട് വന്ന കേസുകൾ എനിക്ക് വളരെയധികം ഉണ്ട്.
ഡോക്ടർ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ എടുക്കുമ്പോൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള ഇങ്ങനെയുള്ള മാരക രോഗങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളം മാറുന്നത്, എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെയും അല്ലെങ്കിൽ ശുചിത്വം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ അവകാശപ്പെടുന്നു, എന്നാൽ ഒരു വൈരുദ്ധ്യമല്ലേ ഇത്?
തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ കേരള പാരഡോക്സ് എന്ന് പറയാച്ച. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളത്തിൽ ഹൃദ്രോഗത്തിന്. ഏറ്റവും കൂടുതൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് ഓപ്പറേഷനൊക്കെ ചെയ്യാൻ വിദഗ്ധരായ ഡോക്ടർമാരുള്ള നമ്മുടെ ലൂർദ് ആശുപത്രി അടക്കമുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ മനുഷ്യൻ ഒരു തരത്തിൽ, മനുഷ്യന് രോഗം വന്നാൽ അതിനെ നല്ലൊരു പരിധി വരെ ചികിത്സിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഡോക്ടർമാരും ആശുപത്രികളും ഉണ്ട് ഒരു വശത്ത്. മറുവശത്ത് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും നാം ആ രോഗത്തിലേക്ക് വീണു പോകുന്ന സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള പാരഡോക്സ് ഇത്രയും അതിവിദഗ്ധമായ സാങ്കേതിക മികവുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും കേരളത്തിൽ ഇത് പ്രശ്നമാകുന്നതിനുള്ള കാരണം അതിനുമാത്രം നമ്മുടെ രോഗാതുരത കൂടുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഏതാണ്ട് 30-35% ആൾക്കാർക്ക് കൂടുതൽ പ്രഷറുണ്ടെന്ന് നോക്കണം. പ്രമേഹം ഏതാണ്ട് 15-16-17% ഉണ്ട്. കൊളസ്ട്രോൾ ഏതാണ്ട് 50% കേരളീയർക്ക് കൊളസ്ട്രോൾ ആണെന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ ഭയാനകമായ രീതിയിൽ കേരളീയർക്കളുടെ മനോസംഘർഷത്തെപ്പറ്റി പറയണ്ട അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറച്ചി ഭക്ഷിക്കുന്ന കേരളത്തിൽ
ഈ അഡൾട്ട് മായം ചേർത്ത ഭക്ഷണം
ഏറ്റവും കൂടുതൽ. അതിപ്പോൾ എൻ്റെ ഈ പുസ്തകത്തിൽ ഹൃദയാരോഗ്യത്തിൻ്റെ ഭക്ഷണവും വ്യായാമവും എന്ന ലേറ്റസ്റ്റ് പുസ്തകത്തിൽ 2 ചാപ്റ്റർ ഞാൻ കൊടുത്തേക്കുന്നത് ഭക്ഷണത്തിലെ വിഷാംശങ്ങളെപ്പറ്റിയാണ്. അതായത് കേരളത്തിൽ വാസ്തവം പറഞ്ഞാൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു ബസ് മറിഞ്ഞ് 10 പേര് മരിക്കുമ്പോൾ ഡ്രൈവർ കുടിച്ചിരുന്നോ എന്ന് അന്വേഷിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ പോലെ, ഒരു 100 പേര് ഭക്ഷണ പോയിസണിങ് കൊണ്ട് മരിക്കുമ്പോൾ മാത്രമാണ് റോഡ് സൈഡിലുള്ള കടകളിലെ വൃത്തിഹീനതയെപ്പറ്റി അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങുന്നത്. ഫുഡ് ഇൻസ്പെക്ടർമാർ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ അത്യാഹിതങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്, അപ്പോൾ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. അച്ഛാ, അതിന് കീടനാശിനികളുടെ കാര്യം തന്നെ. കീടനാശിനികളില്ലാത്ത ഒരു പഴം, ഇപ്പോൾ ഒരു മാങ്ങയുടെ സെയിൽ തന്നെ കേരളത്തിൽ കുറഞ്ഞു. കാരണം കാർബൈഡിൻ്റെ ഉപയോഗമില്ലാത്ത ഒരു മാങ്ങ പഴം കിട്ടാൻ സാധ്യതയില്ല. എന്തിലും നാം ഒരു കടയിൽ ചെന്നാൽ ഒരു 25 ദിവസം ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും മാങ്ങ ഒട്ടും അഴുകാതിരിക്കും എന്നുള്ളതാണ്. എങ്ങനെ ഇരിക്കും? നമ്മുടെ വീട്ടിൽ കൂടി വന്നാൽ 3-4 ദിവസം കൊണ്ട് അഴുകിപ്പോകത് കാരണം ഈ കീടനാശിനികളുടെ കെമിക്കൽസിൻ്റെ ഉപയോഗമാണ്. ഇത് കഴുകി കളയാൻ പ്രയാസം. ഇത് തന്നെയാണ് അച്ഛൻ്റെ നേരത്തെയുള്ള ചോദ്യം, അതായത് ക്യാൻസറിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ക്യാൻസർ വിദഗ്ധന്മാർ പറയുന്നത്. ഇപ്പോൾ നാം അമിതമായിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികളുടെ ഉപയോഗം കാരണം ഭാവിയിൽ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറുകയാണെന്ന് ഓർക്കണം.
ഡോക്ടർ, ചികിത്സാ സൗകര്യങ്ങൾ ഏറ്റവും അധികമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ നല്ല ക്രൈസ്തവ സ്ഥാപനങ്ങൾ, കത്തോലിക്ക സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇത് ഒരു കമ്മേഴ്ഷ്യലൈസേഷനിലേക്ക് പോകുന്നുണ്ടെന്നുള്ളൊരു പരാതി പൊതുവെ കേൾക്കാറുണ്ട്. എന്നാൽ ജീവൻ പരിരക്ഷിക്കുക എന്നുള്ള ഒരു ഈ ധാർമ്മിക രേഖയ്ക്കും ഈ പണം ഇടപാടുകൾക്കുമൊക്കെ ഇടയിൽ എങ്ങനെ നമുക്ക് ജീവനെ സത്യസന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും?
പക്ഷേ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അതായത് ഞാൻ കൂടി ഉൾപ്പെട്ട 1-2 കമ്മിറ്റികൾ ലൂർദ് ആശുപത്രിയിൽ ഡിസ്കസ് ചെയ്ത 1-2 കാര്യങ്ങൾ. നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ രണ്ട് വിധത്തിലാണ്. നമ്മുടെ ഒരു മിഷൻ ആശുപത്രി, ഉദാഹരണം നമ്മുടെ ബിഷപ്പ് സെവസിൻ്റെ ഒരു ഒരു മിഷൻ സ്ഥാപനം, ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ എറണാകുളത്തിൻ്റെ ചരിത്രം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ലൂർദ് ആശുപത്രിയും ലിസി ആശുപത്രിയാണ് സാധാരണക്കാർക്ക് വേണ്ടി ഇപ്പോഴും ഉള്ള ഒരേ ഒരു ആശുപത്രി. അതായത് ഒരു രോഗം വന്നാൽ കയറി ചെന്ന് ചികിത്സിച്ച് കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാതെ വരെ പലരും പോകുന്ന അനുഭവമുണ്ട്. കോർപ്പറേറ്റ് ആശുപത്രികൾ അപ്പുറത്തുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ലൂർദ് ആശുപത്രി ചരിത്രമെടുത്താൽ പുണ്യ ശ്ലോകനായിരുന്ന അട്ടിപ്പറ്റി പിതാവ് തുടങ്ങിയ ആശുപത്രി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ വിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ആശുപത്രിയാണ്. പക്ഷേ ഇതോടെ വേറൊരു ഇഷ്യൂ ഉള്ളത്, നമ്മുടെ ആശുപത്രിയുടെ നിലനിൽപ്പും പ്രധാനമാണെന്ന് ഓർക്കണം. ആശുപത്രിയുടെ നിലനിൽപ്പിന് രോഗി നോക്കുന്നതിൽ നിന്ന് കേരളീയരുടെ കയ്യിൽ പണമുണ്ടെന്ന് ഓർക്കണം. രോഗി നോക്കുന്നത് ആ ആശുപത്രിയിൽ ചെന്നാൽ എനിക്ക് ഇന്ന് ഏറ്റവും മികവുള്ള ചികിത്സ ലഭ്യമാണോ എന്നുള്ളതാണ്. അപ്പോൾ ആ ചികിത്സ ലഭ്യമാക്കാൻ ആശുപത്രിക്ക് കഴിയണം, അല്ലെങ്കിൽ മറ്റു ആശുപത്രികളിൽ പോകും. ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ 5+2 വേണം, ബൈപാസ് ഓപ്പറേഷൻ വേണം, ഇതൊക്കെ ചിലവുള്ള ഇത് ആശുപത്രി ഒഴുകണമെന്നുണ്ടെങ്കിൽ ആ ആശുപത്രി പണം കൊടുത്ത് വേണം ഈ എക്യുപ്മെൻ്റ് വാങ്ങിക്കാൻ. ഒരു 5 ഒരു കാത്തലാബ് ഇപ്പം നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഒരു 3-4-5 കോടിയോളം രൂപ വരും. അത് അടുത്ത ഒരു കോർപ്പറേറ്റ് ആശുപത്രി അത് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാർ തന്നെ അങ്ങോട്ട് പോകും 5+2. അതുകൊണ്ട് നമുക്കത് വേണം. അപ്പോൾ അത് വരുമ്പോൾ ചികിത്സയുടെ ചിലവ് അല്പം കൂടുമെന്നുള്ളത്. എന്നാലും ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, കേരളത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്ന ഒരു സേവനവും കോർപ്പറേറ്റുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഒരേ രോഗത്തിന് ലൂർദ് ആശുപത്രി തുടങ്ങിക്കഴിഞ്ഞിട്ട് മറ്റു ചില ആശുപത്രികൾ വന്നപ്പോൾ അങ്ങോട്ട് പോയ രോഗികൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് ഡോക്ടറെ ഞങ്ങൾ അങ്ങോട്ട് പോയാൽ ഞങ്ങൾ വഴിയാധാരമായി പോകുന്ന പറയുന്ന കാരണം ചികിത്സാ ചിലവ് അങ്ങേയറ്റം കൂടുന്നു. നാം ഓർക്കണം, കേരളം, ഇന്ത്യ, നമ്മൾ എത്രയൊക്കെ സമ്പന്നമായ രാജ്യമാണ് അല്ലെങ്കിൽ എത്രയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും 80% ആൾക്കാർക്കും അതിസാങ്കേതിക മികവുള്ള 5+2 ബൈപ്പാസൊക്കെ അപ്രാപ്യമാണെന്ന് ഓർക്കണം. 20-25% ആൾക്കാർക്ക് ശരാശരി നാം നോക്കിയാൽ ഇത് ചെയ്യാൻ പറ്റും. മറ്റ് ഗവൺമെൻറ് സഹായമില്ല, ESI സഹായമില്ലെങ്കിൽ ഇവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റിയില്ല. ഹാർട്ട് അറ്റാക്കിന് ശേഷം പെട്ടെന്ന് നാം ചെയ്യേണ്ട ഒരു പ്രൈമറി 5+2 ചെയ്യണമെങ്കിൽ ഒരു 1,00,000 രൂപയോളം വരും. ഇത് പെട്ടെന്ന് ഒരാൾക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവൻ രക്ഷിക്കുന്ന ാണെങ്കിലും പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് ഇപ്പോഴും നമ്മുടെ മിഷൻ ആശുപത്രികൾ സേവനം ചെയ്യുന്നത്. പലർക്കും അതിൻ്റെ വില അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ മിഷൻ ആശുപത്രികളുടെ നിലനിൽപ്പിന് വേണ്ടി, മറ്റുള്ളവർക്ക് ഉചിതമായിട്ടുള്ള ചികിത്സാ നിലവാരം കാഴ്ചവെക്കുന്നതിന് വേണ്ടി നമുക്ക് ചിലവുണ്ട്. ആ ചിലവ് അത് എടുക്കാതെ പറ്റിയില്ല, അത് രോഗികൾ തന്നെ വഹിക്കാതെ പറ്റിയല്ല. നമുക്കിപ്പോൾ ഒരാൾക്ക് 5+2 ചെയ്യുകയും വേണം, അത് ഫ്രീ ആയിട്ടോ വളരെ കുറച്ച് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ ലാഭം വളരെയധികം കുറവായിട്ട് മിതമായ ലാഭത്തിൽ ചെയ്യുന്നതാണ് തുടങ്ങണം. ഒരു പാവപ്പെട്ടവന്, സാധാരണക്കാരന് ധൈര്യമായിട്ട് എൻ്റെ മടിയിലൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ചികിത്സ ലഭിക്കുമെന്ന് 100% അറിഞ്ഞുകൊണ്ട് കയറി പറ്റാവുന്ന ഒരേ ഒരു സ്ഥലം ഇപ്പോഴും മിഷൻ ആശുപത്രികൾ തന്നെ.
ശുശ്രൂഷ എന്നുള്ള ഒരു,
തീർച്ചയായിട്ടും ആ ശുശ്രൂഷ എന്നുള്ള കാഴ്ചപ്പാട് ഇതുവരെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്.
ഡോക്ടർ, ഇത്രയും സാങ്കേതികത എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് എല്ലാ ഹോസ്പിറ്റലുകളിലും വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോൾ ഈ അവയവങ്ങൾ മാറ്റിവയ്ക്കുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് അങ്ങ് ഒരു ഹൃദ്രോഗ വിദഗ്ധൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിൽ ഹൃദയം മാറ്റിവയ്ക്കുന്ന സൗകര്യം പോലും വർദ്ധിച്ചു വരുന്നുണ്ട്, അതിൻ്റെ ആവശ്യവും ആളുകൾ. അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്, അതിൻ്റെ ധാർമ്മികത എന്താണ്?
തീർച്ചയായിട്ടും, അതായത് ഏറ്റവും കൂടുതൽ നടക്കുന്ന അവയവ മാറ്റിവെക്കൽ ട്രാൻസ്പ്ലാന്റേഷനാണ് കിഡ്നി. വൃക്കകൾ നടക്കുന്നു, വലിയ കുഴപ്പമില്ല, വലിയ ചിലവില്ല. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നുള്ള ഏതാണ്ട് ഒരു 20-25 ലക്ഷം രൂപ ചിലവുള്ള ഒരു ചികിത്സാ രീതിയാണെന്ന് ഓർക്കണം. ഹൃദയം മാറ്റിവെക്കുകയാണ്, അതിനുള്ള ഡോണറെ കണ്ടുപിടിക്കണം, കൃത്യസമയത്ത് ഹൃദയം കൊണ്ടുവരണം, ചികിത്സയ്ക്ക്. ഇതൊക്കെ അങ്ങേയറ്റം സാങ്കേതിക മികവുള്ള, തീർച്ചയായിട്ടും നാം അങ്ങേയറ്റം പുകഴ്ത്തേണ്ട കാര്യങ്ങൾ തന്നെ. പക്ഷേ അതോടൊപ്പം നാം എവിടെയാണ് ഇത് ചെയ്യുന്നത് എന്നുകൂടി നാം ഓർക്കണം. നമുക്കിപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ എവിടെയാണെങ്കിലും ഹൃദയമാറ്റിലുള്ള ശസ്ത്രക്രിയയൊക്കെ നാം ചെലവിടുന്ന തുകയും അതിനുശേഷം ഈ ഹൃദയത്തെ നിലനിർത്താൻ വേണ്ടി, റിജക്ഷനിൽ നിന്ന് നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങേയറ്റം വിലയേറിയ മരുന്നുകളുമൊക്കെ വിദേശത്ത് ചെയ്യും. അതിനവിടെ ഇൻഷുറൻസ് സപ്പോർട്ടുണ്ട്, നമ്മുടെ നാട്ടിലത് ഇല്ലെന്ന് ഓർക്കണം. അപ്പം നമ്മൾ പലപ്പോഴും ഇതിനെ ഒരു ജീവൻ നിലനിർത്താനുള്ള ഒരേ ഒരു അല്ലെങ്കിൽ അവസാന വാക്കായിട്ട് ഇതിനെ നാം ഉദ്ദീപിപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. നമ്മൾ
പരസ്യങ്ങളിലൂടെ
നാം കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് ആശുപത്രിക്കോ ആൾക്കാർക്കോ കൂടുതൽ അഭ്യുന്നതി അല്ലെങ്കിൽ കൂടുതൽ പ്രശസ്തി കിട്ടുവാനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നതോട് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നാം നൽകുന്ന 20-25 ലക്ഷം രൂപ കൊണ്ട് നമുക്കൊരു കുറഞ്ഞതൊരു 15-16 ബൈപ്പാസ് ഓപ്പറേഷൻ നടത്താൻ പറ്റും. ബൈപ്പാസ് ഓപ്പറേഷൻ നടത്തിയാൽ ആ ആൾക്കാർ വളരെയധികം ആളുകൾ ജീവിക്കും. തീർച്ചയായിട്ടും ഈ ട്രാൻസ്പ്ലാന്റേഷൻ നാം തിരഞ്ഞെടുക്കുന്നത് അങ്ങേയറ്റം ഹൃദയാരോഗ്യം വഷളായ, ഹൃദയ ഉദ്രോഗം വഷളായ ഒരാളെയാണെന്ന് ഓർക്കണം. തീർച്ചയായിട്ടും അവരോടുള്ള ഡ്യൂ റെസ്പെക്റ്റോടു കൂടി ഞാൻ പറയുകയാണ്, ചെയ്യുന്നത് നല്ലത്. പക്ഷേ അതൊരു വാണിജ്യവത്കരണം പോലെ നാം അതിന് പ്രശസ്തി കൊടുക്കരുതെന്ന് ഓർക്കണം. ഇത് മാത്രമാണ് ഈ സാഹചര്യത്തിൽ, അതിന് കെൽപ്പുള്ളവർ മാത്രമാണ്, ആ സ്ഥാപനം മാത്രമാണ് നല്ലതെന്നും ആ ചെയ്യുന്നവരാണ് നല്ലതെന്നും ഇതാണ് അവസാന വാക്കെന്നുമുള്ള ഒരു മിഥ്യാധാരണ സാധാരണങ്ങളിൽ വ്യാപിക്കപ്പെട്ട് അതിലേക്കുള്ള ഒരു വഴിച്ചാല് നാം സൃഷ്ടിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാരണം നമ്മളെ പോലുള്ള പാവപ്പെട്ട രാജ്യത്ത് നാം കൂടുതൽ സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന സാധാരണ ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരാളുടെ ജീവൻ നിലനിർത്താൻ ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ 15-20-30 വർഷം വളരെ എളുപ്പത്തിൽ ജീവിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാം കേരളത്തിൽ നടന്നിട്ടുള്ള ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ തീർച്ചയായിട്ടും 2-3 വർഷത്തിൽ ആരും ജീവിച്ചിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. അപ്പം അതിനുവേണ്ടി നാം അമിതമായ പ്രചാരണം നൽകരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
ഡോക്ടർ, അങ്ങ് പ്രവർത്തിക്കുന്ന മേഖല വളരെ സങ്കീർണമാണ്, ലോലമാണ്, പക്ഷേ വളരെ വിലപ്പെട്ടതാണ്. കാരണം ജീവൻ നിലനിർത്തുക, സംരക്ഷിക്കുക, ഇപ്പം ജീവൻ ദൈവത്തിൻ്റെ ദാനമാണത്, സംരക്ഷിക്കുക. അതിലങ്ങ് ചെയ്യുന്ന സേവനം കൂടുതൽ ഫലവത്താകട്ടെ. ഈ റോമാ നഗരം അങ്ങ് കുടുംബസമേതം സന്ദർശിക്കുന്ന അവസരത്തിൽ വത്തിക്കാൻ റേഡിയോയ്ക്ക് വേണ്ടി വിലപ്പെട്ട സമയം ചെലവഴിച്ചതിൽ നന്ദി. ശ്രോതാക്കളുടെ പേരിൽ, വത്തിക്കാൻ റേഡിയോയുടെ പേരിൽ, ഇപ്പോൾ ഞങ്ങൾ വത്തിക്കാൻ കമ്മ്യൂണിക്കേഷൻ പാപ്പ ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കിയത്, സെക്രട്ടേറിയറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഈ സെക്രട്ടേറിയറ്റിന്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഡോക്ടർ തയ്യലിനും കുടുംബത്തിനും അങ്ങയുടെ ഈ ശുശ്രൂഷ, ഈ ആതുര ശുശ്രൂഷ, ജീവൻ സംരക്ഷിക്കാനുള്ള ഈ ധാർമ്മിക സമർപ്പണം കൂടുതൽ ഫലവത്താകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഒത്തിരി നന്ദി.